ദൈവം തന്ന ഒരു ദൈവവചനത്തിൻ്റെ ആലോചന നിങ്ങളോട് അറിയിപ്പാൻ ഞാൻ ദൈവകൃപയെ ശരണപ്പെടുന്നു. അതിനായിട്ട് യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ബുക്ക് ഓഫ് ജെയിംസ് 5:11. പ്രൈസ് ദി ലോർഡ്. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. യെസ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം ഈ തിരുവചന ഭാഗം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് വ്യക്തമായി സംസാരിപ്പാൻ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, സ്വർഗത്തിലെന്നേക്ക് സ്ഥിരമായ ദൈവത്തിൻ്റെ വചനം ഞങ്ങളുടെ വായിച്ച് കേട്ടു. വചനം നിൻ്റേതാണ്, വചനം സംസാരിക്കുന്ന അടിയൻ നിൻ്റേതാണ്, ഇത് അതെ ശ്രദ്ധിക്കുന്ന ജനം നിൻ്റേതാണ്. ഇന്ന് ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണം, മുറിഞ്ഞ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കണം, രോഗികളെ സൗഖ്യമാക്കണം, വേദനിക്കുന്നവർക്ക് സന്തോഷം പകരണം. പരിശുദ്ധാത്മാവിന് ചെയ്യുവാനുള്ള എല്ലാ ക്രിയകളും ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ നടുവിൽ ചെയ്യണം. അവിടുത്തെ ഓമനപുത്രൻ ഞങ്ങളുടെ നടുവിൽ മഹത്വം എടുക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ. സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാർ എന്ന് പുകഴ്ത്തുന്നു. യോബിൻ്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തി അവസാനം കണ്ടുമിരിക്കുന്നു. കർത്താവ് മഹാകരുണയും മനസ്സലിവുമുണ്ടെന്ന് 3 ഭാഗങ്ങൾ ഇവിടെയുണ്ട്. 1, സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാർ എന്ന് പുകഴ്ത്തുന്നു. എന്നിട്ട് പഴയ നിയമത്തിലെ ഒരു ചരിത്ര പുരുഷനെ യാക്കോബ് ഇവിടെ കൊണ്ടുവന്നിട്ട് പറയുക, യോബിൻ്റെ സഹിഷ്ണുത നിങ്ങൾ കണ്ടും കേട്ടുമിരിക്കുന്നു. കർത്താവ് വരുത്തിയ അവസാനം നമ്മളെന്തോ ചെയ്തിരിക്കുക, കണ്ടിരിക്കുക, അത് നമുക്ക് വായിച്ചറിയാം. 3, നമ്മുടെ കർത്താവിനെക്കുറിച്ച് പറഞ്ഞു, കർത്താവ് കരുണയും മനസ്സലിയും മഹാകരുണ. കരുണയെന്നല്ല, വിശേഷ പദം അവിടെ പറഞ്ഞേ, മഹാകരുണയും മനസ്സലിയും ഉള്ളവനല്ലോ. ഈ 3 ഭാഗങ്ങൾ വളരെ മണിക്കൂറുകൾ വളരെ ആഴമായി ചിന്തിക്കുവാനും പഠിക്കുവാനും നമുക്ക് കഴിയുന്നൊരു ഭാഗമാണ്. ഞാൻ അവിടെയൊക്കെ ഒത്തിരി പോകാൻ വിശദീകരണ ഭയമുള്ളതുകൊണ്ട് സമയം എൻ്റെ മുമ്പിൽ ഉള്ളത് ആ സമയത്തിനുള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ അകത്തടങ്ങൾ തന്ന ചില ചിന്തകൾ നിങ്ങളെ ഓർപ്പിച്ച് നിങ്ങളുടെ പരമാർത്ഥ മനസ്സുണർത്തുവാൻ ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നു. മലങ്കരയുന്ന വിവിധ കാലങ്ങളിൽ ദൈവം നമ്മെ ഈ രാജ്യത്ത് കൊണ്ടുവന്നു. ഒരു ചെറിയ കൂട്ടമായി അബ്രഹാമിനെക്കുറിച്ച് പിൽക്കാലത്ത് പറഞ്ഞതുപോലെ, നിന്റെ പിതാവ് ദേശാന്തരിയായ ഒരു പരദേശിയായിരുന്നു, എന്നാൽ ദൈവം വർദ്ധിപ്പിച്ചു. യാക്കോബ് പറഞ്ഞു, ഞാൻ ഒരു വഴിയോടുകൂടെ ഈ നദി കടന്നു, ദൈവം എന്നെ 2 കൂട്ടമാക്കി. തിരിഞ്ഞു നോക്കിയാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ആ സാക്ഷ്യങ്ങൾ പറയുവാൻ കഴിയും. ഒന്നുമില്ലായ്മയെ നുണ ഉയർത്തി ദൈവം നമ്മെ അനുഗ്രഹിച്ചു, ദൈവം നമ്മുടെ അതേ കൂട്ടായ്മകളെ അനുഗ്രഹിച്ചു. ഞാൻ ഇതിനു മുമ്പ് 2 പ്രാവശ്യം നിങ്ങളുടെ സഭയിൽ ശുശ്രൂഷിച്ചപ്പോൾ വാടകയ്ക്കുള്ള ഒരു സ്ഥലത്താണ് ആരാധനയെ സംബന്ധിച്ചത്. എന്നാൽ കഴിഞ്ഞ ദിവസം പ്രിയമ്മച്ചയെ കാണാൻ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ലിൻസീനും മറ്റും അറിയുവാനിടയായി, ഇവിടെ ഇങ്ങനെ ഒരു ചർച്ച വാങ്ങാനിടയായി. ഞാൻ ദൈവത്തെ സ്തുതിച്ചു, ദൈവം തന്നെ ജനത്തെ നമുക്ക് പാർക്കുവാൻ നല്ല നല്ല വീടുകൾ നിങ്ങൾക്ക് തന്നു, ആരാധിപ്പാൻ മനോഹരമായ സ്ഥലം തന്നു, ഇത്രയും ദൈവമക്കളെ തന്നു. ഇതിൽ കൂടുതൽ ആളുകൾ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. പലരും യാത്രയിലും മറ്റുമായതുകൊണ്ട് പലരും വന്നിട്ടില്ല, ചിലർ ജോലിയിലായിരിക്കാം. എന്നാൽ ദൈവം ഇവിടം വരെ സഹായിച്ചു. ഇനിയും വിശാലതയിലേക്ക് നടത്തുവാൻ ദൈവത്തിന് ഇഷ്ടമുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നടത്തിയെടുക്കേണ്ടതിന് നാം ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ വിധേയപ്പെടുത്തി കൊടുക്കണം. എനിക്കൊത്തിരി സന്തോഷം തോന്നി. പ്രിയസസ് സാക്ഷ്യം പറഞ്ഞാൽ പറഞ്ഞു, മനുഷ്യൻ അവൻ്റെ നല്ല സമയത്ത് ഓർക്കത്തില്ല ദൈവത്തെ. നമ്മുടെ നാട്ടിൽ ഞാൻ ആരാണ് അവിടെ നിന്ന് ചോദിക്കുന്നവനോട് ചിലപ്പം സ്വാതന്ത്ര്യമുള്ളവരോട് പറയും, അറിയാമെടാ, പുറത്തോട്ട് വിട്ട ശാസ്ത്രഭാഗത്തോട്ട് എടുത്തില്ലേ നീ ആരാന്നറിയാം. വെട്ടിയിട്ട വാഴപ്പിണ്ടി പോലെ കിടക്കും, ഒന്നും പ്രതികരിക്കാൻ പറ്റത്തില്ല. ദൈവം ജീവനും ഭക്തിക്കും ആവശ്യമായി തന്നു, ആരോഗ്യം തന്നു, നല്ല വാഹനം തന്നു, നല്ല കുടുംബം തന്നു, നല്ല കുഞ്ഞുങ്ങളെ തന്നു. എല്ലാറ്റിനായും ദൈവത്തെ സ്തുതിക്ക്. താവിൻ്റെ ദാസൻ്റെ ആളെ ചെയ്യുന്ന ഒന്ന് ദൈവദാസം പറഞ്ഞപ്പം തലമുറകൾക്ക് വേണ്ടി ഒന്നും ചെയ്യാനുള്ള അവർക്ക് വേണ്ടി പ്രാർത്ഥിയിൽ ഞാൻ പലരോടും പറയും, കരയുന്ന അന്നയ്ക്ക് പ്രവചിക്കുന്ന ചമുവേലുണ്ട്. മാതാവേ പിതാവേ നീ കരഞ്ഞാൽ പ്രൈസല്ലോ, നിൻ്റെ തലമുറ നഷ്ടപ്പെടത്തില്ല, നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. നിന്റെ തലമുറ തലമുറ തലമുറയോ ദൈവം സങ്കേതമെന്ന് പറയാൻ ഇടയായിത്തീരും. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്നെങ്കിൽ പ്രൈസ് തലോ. താവിൻ്റെ ദാസം പറഞ്ഞ പോലെ നിങ്ങൾ അവർക്ക് വേണ്ടി ഒന്നും വേണ്ട, എന്തോ ഉണ്ടാക്കിയാലും ഒരു ദിവസം അവർ പറയും ആ പപ്പായുടെ വീടും വേണ്ട, മമ്മിയുടെ വീടും വേണ്ട, ഞാൻ സ്വന്തം പൊക്കോളാന്ന് പറഞ്ഞ് അവനവിടെ തപ്പാട്ടുപേരിലോ അടുത്ത വീട്ടിലോ പോകും, അവൾ പോകും. എന്നാൽ ദൈവകൃപയിൽ അവരെ വളർത്തിയാൽ എന്നും നിൻ്റെ കുഞ്ഞുങ്ങൾ നിൻ്റെ കൂടെ കാണും. പ്രൈസ് ദ ലോർഡ്. ഈ ഇരിക്കുന്ന പി എൽ മാത്യുവിൻ്റെ സണ്ണിലോടെ പേരെനിക്കറിയത്തില്ല, ക്ഷമിക്കണം. ഞാൻ തോടുമ്പം അദ്ദേഹത്തിൻ്റെ മമ്മിയുടെ ചേടത്തിയുടെ മോളെ ന്യൂയോർക്കിൽ എൻ്റെ ഒരു വീട്ടിലാണ് ആനി, ഡോക്ടർ ആനി വിവാഹം ചെയ്തയച്ചിരിക്കുന്ന തിരുവല്ലാക്കാർ എൻ്റെ ഒരു ഭവനമാണ്. അവർ നാട്ടിൽ വരുമ്പോൾ തിരുവല്ലയിൽ എൻ്റെ സഭയിലാണ് കൂടുന്നത്. ന്യൂയോർക്കിൽ ചെല്ലുമ്പോൾ ഞാൻ അവരുടെ കൂടെ താമസിക്കുന്നത്. അവിടുത്തെ അച്ചായനും ഉമ്മാമയും ഒരു പക്ഷേ ലിൻസിക്കൊക്കെ ആയിരിക്കും, കട്ടത്തറയിലെ അമ്മാമ്മ. ആ അമ്മാമ്മേനോട് ഒരിക്കലും സാക്ഷ്യം പറയും, ഞങ്ങളുടെ പിള്ളേർ കല്യാണം, ഇപ്പം പിള്ളേർ രണ്ടും കല്യാണം കഴിച്ച് മൂത്ത മകൻ റോയി അവൻ ഡോക്ടറാണ്, ഈ ബ്രദറിൻ്റെ മമ്മിയുടെ ജ്യേഷ്ഠത്തിയുടെ മകൾ ഡോക്ടർ ആനിയാണ് അവൻ്റെ ഭാര്യ. ഒരു കുഞ്ഞുമൊക്കെ ഉണ്ട്, ഒരു സന്തോഷമായിട്ടിരിക്കുന്നു. ഞാൻ പറയാൻ വന്നത് ആ കുഞ്ഞുങ്ങൾ അമേരിക്കയിലാണ് ജനിച്ചു വളർന്നത്. മൂന്നാം പിള്ളേർ അവിടെ ഉള്ളത്, രണ്ട് പിള്ളേരും ഡോക്ടർമാരായി. റോണിയുടെ കല്യാണം കഴിഞ്ഞ് അറിഞ്ഞു കാണുമല്ലോ. അപ്പോൾ അമ്മാമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ കല്യാണം കഴിച്ച പിള്ളേരൊക്കെ വീട്ടിൽ വരുമ്പം അപ്പനും അമ്മയും കിടക്കുന്ന മുറിയിൽ അവരും കിടക്കുന്നു പറയും, ബെഡല്ല അവിടെ താഴെ ഇട്ടിട്ട് എല്ലാം കിടക്കും. അപ്പോൾ അമ്മാമ്മ പറയും, ലീലാമ്മ എൻ്റെ ഒരു ഡിസ്റ്റൻസ് റിലേഷനൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മാമ്മ പറയും, ഇടപ്പിള്ളാരെ അവിടെ പോയി കിടക്കും, നിങ്ങളുടെ മുറിയിൽ പോയി കിടക്കാൻ പറയുമ്പോൾ ഇന്ന് പപ്പാടെയും മമ്മയുടെ കൂടെ ഒക്കെ. അപ്പോൾ ആ ബന്ധം അമേരിക്ക നനച്ചു കൊടുത്ത പിള്ളേരാ, ഒരു ഡോക്ടർമാരാ, എന്തോ ആ മാതാപിതാക്കൾ അവർ കൊടുത്ത വില ബാലശിക്ഷയിലും പത്യോപദേശത്തിലും ദൈവകൃപയിലും വളർത്തിയതുകൊണ്ട് കുഞ്ഞുങ്ങൾ ഡോക്ടറായിട്ടും അവരുടെ പരിമക്കൾ ഡോക്ടേഴ്സായിട്ടും ബന്ധങ്ങൾ എന്തോ ചെയ്യുന്നില്ല. കേരളത്തിൽ നിന്ന് വന്നതല്ല, അമേരിക്കയിൽ ആ കുഞ്ഞുങ്ങൾ ജനിച്ചു വളർത്തപ്പെട്ടവരാ. എവിടെ ജനിച്ചാലും എവിടെ വളർന്നാലും വളർത്തിയാലും നമ്മളെങ്ങനെ വളർത്തുന്നോ അത്, ഞാൻ ചിലപ്പോൾ ഇങ്ങനെ പറയും, ഒരു അമ്മ പ്രഗ്നൻ്റ് ആകുമ്പം തുടങ്ങിക്കോണം പ്രാർത്ഥിക്കാൻ. വളർന്നു വലുതായിട്ടല്ല ഞങ്ങൾ, ഞാൻ ഈ കൂടുതൽ സമയം നാട്ടിലാണ് ശുശ്രൂഷിച്ചത്. അപ്പോൾ ചില അമ്മ വീടുകളിലൊക്കെ പോയി കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂളിൽ വിടണമെന്നും സഭായത്തിന് കൊണ്ടുവരണമെന്നൊക്കെ പറയുമ്പം ചില മാതാപിതാക്കൾ കയറിയാറില്ല, അവർ അങ്ങനെ ശ്രദ്ധിക്കാറില്ല, നാട്ടിലേക്ക് അറിയുക. എന്നാൽ കുറേ കഴിയുമ്പം പറയും, എൻ്റെ എനിക്ക് ഒത്തിരി പേര് പറഞ്ഞ് പറയാറുണ്ട്. ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ പേര് നിങ്ങൾ അറിഞ്ഞു പോകുന്നതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരു 10-15 വയസ്സൊക്കെ കഴിയുമ്പം അമ്മമാർ വല്ലുമെന്ന് എൻ്റെ പാസ്റ്ററെ ഞങ്ങളുടെ കൊച്ചിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, വീട്ടിലൊരു 3 ദിവസം ഉപവാസം വേണം. ഇപ്പം ഞാൻ ചിലപ്പോൾ എൻ്റെ കുഞ്ഞനാമ്മേ, ഞാനൊരു 3-4 വർഷം മുമ്പ് നിന്നോട് പറഞ്ഞല്ലേ ഈ കൊച്ചിനെയും കൊണ്ട് എന്തോ ചെയ്യാനേ, യോഗത്തിന് വരാം. അന്നേരം അവനെ വേറെ വല്ലുത്തിനും ഒക്കെ കൂട്ടുകാരുടെ കൂടി നാട്ടുകാരുടെ കൂടി ബന്ധുക്കടയൊക്കെ കൂടെ വിട്ടിട്ട് ആരാധനയ്ക്കും സൺഡേ സ്കൂളിനും ഒന്നും സംബന്ധിപ്പിക്കാതെ ഒരു 15-18 വയസ്സായിട്ട് അവന് വേണ്ടി പ്രാർത്ഥിച്ച് അവനെ കിട്ടത്തില്ല. കുഞ്ഞു പ്രായമായിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു കുഞ്ഞ് പ്രഗ്നൻ്റ് ആകുമ്പോൾ ആ വയറ്റിൽ ഉരുവാകുന്ന ആരംഭ ദിവസം മുതൽ ആ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കണം. ഓർമ്മ വെക്കുന്ന നാൾ മുതൽ ദൈവത്തെ ആരാധിക്കാൻ കടന്നു കൊണ്ട് അതെ കൊണ്ടുപോകണം. അബ്രഹാമിൻ്റെ വീട്ടിൽ യാഗം നടക്കുന്നതുകൊണ്ട് ഇസഹാക്ക് ഒരു ദിവസം തീയും വിറകും കൊണ്ട് അപ്പ യാഗത്തിന് പോകുമ്പം, അപ്പ തീയുണ്ട് വിറകുണ്ട് യാഗത്തിനുള്ള മൃഗം എവിടെ, യാഗത്തെക്കുറിച്ച് വ്യക്തമായൊരു കാഴ്ചപ്പാട്, ആരാധനയെക്കുറിച്ച് വ്യക്തമായൊരു കാഴ്ചപ്പാട്, ദൈവകൃപയെക്കുറിച്ച് വ്യക്തമായൊരു കാഴ്ചപ്പാട്. അത് വീട്ടിനകത്ത് ചെറിയ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ ആരംഭിച്ച നമ്മുടെ ഒറ്റ കുഞ്ഞും നഷ്ടപ്പെടത്തില്ല. പ്രൈസല്ലോ. ഞാനും യഹോവേ നീ എനിക്ക് തന്ന മക്കളും ലോകത്തിൽ ഒത്തിരിയൊന്നും നേടിയില്ലെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നമ്മുടെ കുഞ്ഞുങ്ങളെ കർത്താവിന് വേണ്ടി നേടാം. ഞാൻ അങ്ങനെ പറഞ്ഞു നിന്ന് ഒത്തിരി പറയേണ്ടത് കൊണ്ട് അവിടുന്ന് പോകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഞാൻ വായിച്ച വേദഭാഗം കർത്താവിൻ്റെ അകത്തടങ്ങളിൽ തന്ന ഒരു ചിന്തയാണ് നിങ്ങളോട് അതേ ഞാൻ ഇന്ന് പകൽക്കാലം സംസാരിക്കുന്നത്. സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാരെന്ന് പുകഴ്ത്തുന്നു. ആരാ ഭാഗ്യവാന്മാർ? ഇവിടെ എനിക്ക് എത്ര വീടുണ്ടെന്നുള്ളതല്ല, ഇവിടെ എനിക്ക് എത്ര വാഹനമുണ്ടെന്നുള്ളതല്ല, ഇവിടെ എനിക്ക് എന്ത് ബാലൻസ് ഉണ്ടെന്നുള്ളതല്ല, ഇവിടെ എനിക്ക് എന്തെല്ലാം ഉണ്ടെന്നുള്ളതല്ല, സ്വർഗത്തിൽ എനിക്ക് എന്തുണ്ട്? സഹിഷ്ണുത ക്രിസ്തീയ ജീവിതത്തിൽ ഇന്ന് എല്ലാ മണ്ഡലത്തിലും കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരു കാര്യമാണ് സഹിഷ്ണുത. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതാ. റോമാലേഖനം എങ്ങനെ സഹിഷ്ണുത കിട്ടുന്നതെന്ന് റോമാലേഖനം 5-ാം അധ്യായത്തിലുണ്ട്. 2-ാം വാക്യമായി കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിൽ എന്തോ ചെയ്യുന്നെന്നാ പ്രശംസിക്കുക, സന്തോഷിക്കുക. ഇന്ന് പലർക്കും കഴിയാത്തതാ, കഷ്ടത മാറണമേ, എൻ്റെ കഷ്ടത മാറ്റണമേ, എനിക്ക് കഷ്ടത ഉണ്ടാകരുതേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരെ കാണും. എന്നാൽ നമ്മുടെ പിതാക്കന്മാർ കഷ്ടതയ്ക്ക് കൊടുത്ത വില, കഷ്ടത തങ്ങളുടെ അവകാശമാണെന്ന് അവർ പാടി, അവരത് വിശ്വസിച്ചു, അത് സഹിപ്പാനുള്ള ദൈവകൃപയ്ക്ക് വേണ്ടി അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഇന്ന് അനേകരുടെ സഹിഷ്ണുത കുറഞ്ഞതിൻ്റെ ഒരു കാരണം കഷ്ടതയില്ലാത്ത കൊണ്ടാണ്. വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിയ ദീർഘവർഷങ്ങളായി അഭിപ്രായമുള്ള ചില പിതാക്കന്മാർ ഇവിടെ ഇരിപ്പുണ്ടല്ലോ, മാതാക്കൾ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച 37 വർഷം മുമ്പ് കർത്താവായ യേശുവിനെ കണ്ട് പെന്തിക്കോ സത്യങ്ങളിലേക്ക് ഇറങ്ങിയപ്പോൾ കിൻഡൽ കണക്കിന് നിന്ന കിട്ടിയിട്ടുണ്ട്. പ്രൈസല്ലോ, എതിലെ പോയാലും അപമാനിക്കുന്ന മർത്തോമായി ഇന്ന് ഒറ്റയ്ക്ക് ഇറങ്ങി വന്ന്, ആരും കൂടെ ഇറങ്ങി വന്നില്ല. വേദനയുടെ അതേ 14-ാമത്തെ വയസ്സിൽ ആകപ്പാടെ ഇത്തിരയുള്ള ഒരു ചെറുക്കൻ, ആളില്ല, പേഴ്സണാലിറ്റി ഇല്ല, 14 വയസ്സിൻ്റെ വളർച്ചയില്ല. 14-ാമത്തെ വയസ്സിൽ അമ്മ എടുത്തുകൊണ്ടാണ് പ്രാർത്ഥനയ്ക്ക് പോയത്, നടന്നാ തിരിച്ചു വന്നത് സൗഖ്യം പ്രാപിച്ച്. പ്രൈസല്ലോ. 18-ാമത്തെ വയസ്സിൽ 10-ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയപ്പം 28 kg ഉള്ളൂ. പ്രൈസല്ലോ. കേവലം 1 ഫിറ്റാ. 10-ാം ക്ലാസ്സിലെ പഠനം കഴിഞ്ഞ് 18-ാമത്തെ വയസ്സിൽ ബൈബിൾ സ്കൂളിൽ ചെന്നപ്പോൾ പാസ്റ്റർ പി എം ഫിലിപ്പ് സാറ് പറഞ്ഞു, തോമസ് കുട്ടി നീ പഠിക്കാനായില്ലടാ, ഇച്ചിരൂടൊക്കെ എന്നെ 2 വെള്ളിയാഴ്ച കോട്ടയത്ത് വടവാതു നിന്ന് നെടുപ്പുറത്ത് കൊണ്ട് പാസ്റ്റർ കെ സി ജോണിൻ്റെ അവിടെ വിട്ടു. എന്നിട്ട് കെ സി ജോണിനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ബേബിച്ചാ ഈ കൊച്ചൻ ഇച്ചിരി ആളത്തൊക്കെ വരട്ടെ, ഇവനെ ബൈബിൾ സ്കൂളിലൊക്കെ പഠിച്ച് ഉപദേശിയാക്കിയവർക്ക് വിട്ട് ആരാ ഉപദേശിയാക്കുന്നത്? ഏത് സഭക്കാർക്ക് ഇവനെ വേണം? ഇത്തിരയുള്ള ഈ ചെറുക്കൻ. പ്രൈസല്ലോ. 3-ാമത്തെ തിങ്കളാഴ്ച അങ്ങ് ചെന്നതുകൊണ്ട് ഫിലിപ്പ് സാറിനെ തള്ളാൻ വയ്യാഞ്ഞതുകൊണ്ട് ഇവിടെങ്ങാനും കിടന്നോട്ടം ഓർത്ത് എന്നെ പഠിപ്പിച്ചതാ. പ്രൈസല്ലോ. എന്നാൽ ഫിലിപ്പ് സാറ് ഭരിക്കുന്നതിന് മുമ്പ് ഒത്തിരി പ്രസംഗങ്ങൾ ഞാൻ അപ്പച്ചൻ്റെ ഏറ്റുപറഞ്ഞിട്ടുണ്ട്. ആ കോട്ടയം ഭാഗങ്ങളിൽ ഇവിടെ നിന്നാലും സുഖമില്ലാതെ കർത്താവിനെ ശുശ്രൂഷിച്ചപ്പോൾ എൻ്റെ തോളെ പിടിച്ചോണ്ട് നിന്ന് ശുശ്രൂഷിപ്പാൻ ഒത്തിരി അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ ശുശ്രൂഷിച്ച എല്ലാ സഭകളിലും വന്ന് ശുശ്രൂഷിച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ ജീവിതത്തിൽ വരുത്തിയ മാറ്റമാണ്, എൻ്റെ കഷ്ടത എനിക്ക് മാറ്റം വരുത്തിയത്, എൻ്റെ വേദനകളാണ് എനിക്ക് മാറ്റം വരുത്തിയത്. പ്രൈസല്ലോ. ഭയങ്കര മാറ്റമാണ് കർത്താവ് എൻ്റെ ജീവിതത്തിൽ വരുത്തിയത്. അങ്ങനെ ഞാൻ ഒരുപാട് പ്രയാസങ്ങൾ കഷ്ടതകൾ സഹിച്ചപ്പോൾ അതെല്ലാം എൻ്റെ ജീവിതത്തിൽ ലാഭമായി തീരുവാനിടയായി തീർന്നു. അപ്പം കഷ്ടത, ഞാൻ മുന്നോട്ട് വരട്ടെ, കഷ്ടത നമ്മെ എന്തോ ചെയ്യുക, സഹിഷ്ണുതയിലേക്ക് നടത്തുക. ദൈവമക്കളെ, നമുക്ക് സഹിപ്പാൻ പലപ്പോഴും നമ്മൾ പെട്ടെന്ന് ചൂടാകുക, നമ്മൾ പെട്ടെന്ന് അതെ ശോഭിക്കുക, ഇതെല്ലാം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ പുറകോട്ട്. ചിലപ്പം ഞാൻ പറയുന്നത് ഒരു കഠിനമായ തിയോളജി ഒന്നും പറഞ്ഞ്, ക്രിസ്റ്റോളജിയോ തിയോളജി ഒന്നും പറഞ്ഞ് ഇവിടെ നിൽക്കുന്നില്ല. എന്നാൽ പ്രായോഗിക ജീവിതത്തിൽ ഇവിടെ ഇരിക്കുന്ന ഒന്നും നിത്യത നഷ്ടപ്പെടുത്തരുത്. ഒരു ഇറ്റേണിറ്റി നമുക്കുണ്ട്, ഒരു ഇറ്റേണൽ ലൈഫ്. ഇവിടെ എന്തെങ്കിലും ഉണ്ടെന്നല്ല, ഞാനിവിടെ എന്നെല്ലാം നേടിയാലും ഇവിടെ എന്നെല്ലാം സമ്പാദിച്ചാലും, കൊച്ചുകുഞ്ഞു ഉദ്ദേശിപ്പാടിയിലെ പ്രഭാതഗീതത്തിൽ വിട്ടകലും നീ ഒരു നാളിൽ ഉണ്ടെന്ന് തോന്നുന്ന സകലത്തെ എനിക്ക് എന്നാ ഉണ്ടെങ്കിലും ഒരു ദിവസം എന്തോ ചെയ്യും, തേച്ചു പോകും. ഹല്ലേലൂയ. എൻ്റെ ചിന്ത നല്ലതല്ല, ഇവിടെ എടുത്തു വെക്കുക. എനിക്കൊരു ചെറുക്കനുണ്ടേ, രണ്ട് പെമ്പിള്ളേരുമുണ്ട്, ഒരു ചെറുക്കനുണ്ട്, അവന് എന്നേക്കാ വലുതാ, അപ്പം സൈസ് വരുന്ന ആ, അപ്പം ഈ അവൻ മിക്കവാറും ആ ഷർട്ടെല്ലാം അങ്ങ് പെടുക്കി വെക്കും. എന്തോ ചെയ്യാനാ? അപ്പം എന്തിനാ പോകുമ്പോൾ ഒന്ന് മതിയല്ലോ, ഒത്തിരി വേണ്ടല്ലോ, നല്ലത് വേണ്ട, ഇച്ചിരി മോശമായത് കൊടുത്താൽ മതി എന്ന് ചിന്തിച്ചാൽ അതുപോലും കിട്ടുകയില്ല. അതെന്തുമായിക്കോട്ടെ, പ്രൈസ്തല്ലോ. ഞാൻ പറഞ്ഞു, ഇവിടെ എന്നാ ഉണ്ട്, എന്നാ ചെയ്യും, എന്നാ ചെയ്യും, വിട്ടീച്ചു പോകും. എന്നാൽ നിത്യത നഷ്ടപ്പെടരുത്. കാഹളം തോന്നിച്ചാൽ ഞാൻ നിങ്ങളോട് പണ്ട് ബന്ധപ്പെട്ട് പറഞ്ഞോട്ടെ, കർത്താവിനോട് ഞാൻ പറയുമ്പോൾ ഈ സഭയിലൊക്കെ നീ ഒരു കാര്യം കൂടെ ഒന്ന് ചോദിച്ചേക്കണം എന്ന് പറയും. കർത്താവ് ഇപ്പം വന്ന, ഇപ്പം സഭായോഗമാണല്ലോ, മിക്കവാറും എല്ലാവരും 21 കൂടെ ഉണ്ട് ഉറപ്പാണ്, കാരണം ഭയങ്കര ശുദ്ധീകരണമൊക്കെ പ്രാപിച്ച് ഇങ്ങനെ നിൽക്കുകയാണല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഞായറാഴ്ച വരണമെന്നില്ല, തിങ്കളാഴ്ച വന്നാലും ചൊവ്വാഴ്ച വന്നാലും ബുധനാഴ്ച വന്നാലും, ഓഫീസ് ജോലി ചെയ്യുമ്പോഴാണെങ്കിലും കാർ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ എപ്പം കർത്താവ് വന്നാലും പോകാൻ റെഡി ആയിരിക്കണം. ആ കത്തടങ്ങൾ വലിയ പ്രത്യാശ. കഴിഞ്ഞ ദിവസം ഞാനൊരു സഹോദരോട് പറഞ്ഞു, തിരുവല്ലക്കാർക്ക് അറിയാം, അല്ല ഇവിടെ നിങ്ങൾക്ക് പലർക്കും അറിയാം, ദൈവത്തിൻ്റെ ദാസി മേരി ഗോവറിൻ്റെ അമ്മായിയമ്മ, വാവച്ചായൻ്റെ അമ്മച്ചി, പരിശുദ്ധാത്മാവിജയം പ്രാപിച്ച കാത്തിരിപ്പ്യോഗത്തിലല്ല, അവിടെ ഒരുപാട് കാത്തിരിപ്പ്യോഗം നടന്നിട്ടുണ്ട്. അവിടെ നടന്ന ഒരു കാത്തിരിപ്പ്യോഗത്തെ 1971 ഡിസംബർ മാസം 18-ാം തീയതി സന്ധ്യയ്ക്ക് മാങ്ങാനം ജോസഫ് ഉദയിച്ച് നടത്തിയ കാത്തിരിപ്പ്യോഗത്തിലാണ് ഞാൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചത്. അവിടെ ഒരുപാട് കാത്തിരിപ്പ്യോഗം നടത്തിയിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ അമ്മച്ചി അഭിഷേകം പ്രാപിച്ച എപ്പോഴാണെന്നറിയാവോ? കാത്തിരിപ്പ്യോഗത്തിലല്ല, അരകല്ലെ കറിക്ക് അരച്ചുകൊണ്ടിരുന്നപ്പം. മിക്സിയുള്ള കാലമല്ല, ഇങ്ങനെ മഞ്ഞൾ പൊടിയും കിട്ടുന്ന കാലമല്ല, മഞ്ഞൾ, ഉണക്ക മഞ്ഞൾ കല വെച്ച അമ്മച്ചിമാർക്കറിയാലോ, ഇച്ചിരല്ലേ നിങ്ങൾ കണ്ടിട്ടേലും കാണുമല്ലോ. അരകല്ലേ ചതച്ചിങ്ങനെ അരച്ചുകൊണ്ടിരിക്കുമ്പോഴാ ആ അമ്മച്ചി പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് മറുഭാഷ പറഞ്ഞത്, അന്യഭാഷ പറഞ്ഞത്. പ്രൈസല്ലോ, എന്തുമായിരുന്നു ബന്ധം? പ്രൈസല്ലോ, കാത്തിരിപ്പ്യോഗത്തിൽ സഭായോഗത്തിൽ ഇരിക്കുന്ന ബന്ധമാ. കറിക്ക് അരച്ചുകൊണ്ടിരുന്നപ്പോഴും ആ ദൈവദാസിയുടെ അകത്ത് അവിടെ പരിശുദ്ധാത്മാവിന് പകരപ്പെടാൻ തടസ്സം വന്നില്ല. പ്രൈസല്ലോ, നിന്റെ പാത്രം എപ്പോഴും വിശുദ്ധമായിരിക്കും, എവിടെ വെച്ച് വേണമെങ്കിലും പരിശുദ്ധാത്മാവിനെ പകരാം. കണ്ടെത്തും വരമ്പത്തൂടെ നടന്നപ്പം ഒരു ഭക്തനെ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞിട്ട് അയ്യോ ഈ ശക്തി ഒന്ന് കുറയ്ക്കണേ എന്ന് പറഞ്ഞ് അടുത്ത വീട്ടിൽ ഓടിക്കേറിയതായി ചരിത്രത്തെ വായിച്ചിട്ടില്ലേ? ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിന് ഇന്നോ പകൽക്കാലം ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് അന്യഭാഷ അടയാളത്തോട് പ്രാപിക്കാത്ത എല്ലാവരും പരിശുദ്ധാത്മാവിന് നിറയപ്പെടണം. ഒരു പരിശുദ്ധ ജീവിതം, ഒരു വിശുദ്ധ ജീവിതം ചെയ്യുക. ദൈവം നമുക്ക് തന്നിരിക്കുന്നതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ അകത്തടങ്ങളിൽ ഇന്നായിരിക്കുന്നതിനേക്കാളും ആത്മീയ മണ്ഡലത്തിൽ ഒരു സ്റ്റെപ്പൂടെ നീ ഉയർന്ന മണ്ഡലത്തിലെത്തിച്ചേരുക. സ്വർഗം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുക, അതിന് നിനക്കാവശ്യം നിനക്കൊരു സഹിഷ്ണുത വേണം. എൻ്റെ ജീവിതത്തിൽ എന്തു വേണ്ടിയുണ്ട്? ചിലപ്പം നമ്മളിങ്ങനെ പറയുമേ, ഞാനുമൊക്കെ നമ്മളൊക്കെ ഈ എബ്രായലെങ്ങനെ 12-ാം അധ്യായം പഠിക്കുമ്പോഴല്ലോ 2-ാം വാക്യവും 3-ാം വാക്യവും സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം. പെന്തിക്കോസുകാരായ നമ്മൾ പട്ടികപ്പെട്ട പാപങ്ങൾ പലതും ചെയ്യാറില്ല. പരസ്യമായിട്ട് പുകവലിക്കാറില്ല, അറിഞ്ഞുകൊണ്ട് കുടിക്കാറില്ല, ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്യത്തില്ല. എന്നാൽ നമ്മൾ വിട്ട കളയാത്ത അനേക പാപങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതിലൊന്നാണ് ഈ മുൻകോപം എന്നൊക്കെ പറയുന്നത്. നമ്മളതിന് പറയുന്ന ഒരു പദമുണ്ട്, എൻ്റെ വലിയപ്പൻ വലിയ കോപിയായിരുന്നു, ചുണ്ടി മൂക്കിൻ്റെ തുമ്പത്തായിരുന്നു ചുണ്ടി. അത് എനിക്കും എന്തോ ചെയ്തിട്ടുണ്ട്, പാരമ്പര്യമായിട്ട് എനിക്കെന്തോ ചെയ്തിട്ടുണ്ട്, നീ കിട്ടിയിട്ടുണ്ട്. പോകത്തില്ല, നീ സ്വർഗത്തിൽ പോകത്തില്ല. പ്രൈസല്ലോ. പത്രോസിൻ്റെ ലേഖനത്തെ നമ്മളങ്ങനെ വായിക്കുന്നേ, വർത്തവും പിതൃഭാരം വരുമായ നടപ്പിൽ നിന്ന് നമ്മളെ എന്തോ ചെയ്തു, രക്ഷിച്ചു. അത് പൊന്നും വെള്ളി ഒന്നുമല്ല, ക്രിസ്തുവേശുവിൻ്റെ വിലയേറിയ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടിട്ട് പിന്നെയും വർത്തവും പിതൃപാരമ്പര്യവുമായി പറഞ്ഞിട്ട് എൻ്റെ വലിയപ്പൻ ഗോപിയായിരുന്നു, എൻ്റെ അപ്പൻ ഗോപിയായിരുന്നു, അത് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞെങ്കിൽ അവർ പോയ നിത്യനരകത്തിൽ നീയും പോവും. നിനക്ക് പോകണമെങ്കിൽ നീ വ്യത്യസ്തനാകണം. നമ്മുടെ ജീവിതത്തിൽ ദൈവസഭയ്ക്കകത്ത് ഈ ദിവസങ്ങളിൽ ഒരു 30-35 വർഷം മുമ്പ് ഞങ്ങളുടെ നെടുമ്പുറത്ത്, ഞാൻ അവിടുത്തെ ആദ്യത്തെ വിശ്വാസികളിൽ ഒരാളാണ്, അന്ന് ദൈവത്തിൻ്റെ ദാസൻ കാനമച്ചം വന്ന് പ്രസംഗിച്ച ഒരു പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കാറുണ്ട്. പെന്തിക്കോസിനകത്തൊരു പെന്തിക്കോസ് ഉണ്ടാകണം. നമ്മൾ പാരമ്പര്യമൊക്കെ വിട്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പം നമുക്ക് ഒത്തിരി പാരമ്പര്യം കയറിയേക്കുന്നത്. ഇതെല്ലാം വിട്ടിട്ട് ദൈവകൃപയുടെ ആ ഭാരം, പെന്തിക്കോസിൻ്റെ ശക്തി. ഈ പെന്തിക്കോസ് എന്ന് പറഞ്ഞാൽ ലേബലല്ല, പെന്തിക്കോസ് ഒരു അനുഭവമാണ്. ഹൂസ്റ്റണിൽ എനിക്ക് എൻ്റെ അച്ചായൻ്റെ അമ്മാച്ചൻ്റെ മക്കൾ 3 പേരുണ്ട്, 3 ആൻറ്റിമാരവിടെ ഉണ്ട്. ഒരാൻറ്റിയും കുടുംബം മർത്തോമായില്ല കിട്ടിച്ച്, അവർ മർത്തോമായിലുണ്ട്. മറ്റൊരു ആൻറ്റിയും കുടുംബവും കത്തോലിക്കയില കിട്ടിച്ച്, അവരങ്ങനെയുണ്ട്. വേറൊരു ആൻറ്റിയും കുടുംബവും യാക്കോബായില്ല. അപ്പോൾ ഈ 3 കൂട്ടരും കൂടെ ഞാൻ 2002 വന്നപ്പം അവരുടെ വീട്ടിൽ ചെല്ലാൻ ഹൂസ്റ്റണിലായിരിക്കുമ്പം പോകാനിടയായി. അവരുടെ മാവിയുടെ കൊച്ചുമകൻ നിലയിൽ എന്നെ കണ്ട വലിയ സന്തോഷമുണ്ടായി. എൻ്റെ ബർത്ത്ഡേയുടെ ദിവസം അവർക്ക് അറിയാമായിരുന്നുകൊണ്ട് ഡിസംബർ 25-ാം തീയതി നീ ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ വരണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ക്രിസ്മസ് ഒന്നുമില്ല, എന്നും ക്രിസ്മസ് കൊണ്ടാടുന്ന ആളാന്ന് പറഞ്ഞു. എന്നല്ല, നിൻ്റെ ബർത്ത്ഡേ ആണല്ലോ, അതുകൊണ്ട് നമുക്കെല്ലാം കൂടെ ഒരുമിച്ച് നമ്മുടെ ഫാമിലി ഒരു ഗെറ്റ് ടുഗദർ ഒക്കെ നടത്താമെന്ന് പറഞ്ഞു. ആ ആൻറ്റിമാർ മൂന്നുപേരും കൂടെ കൂടി, അവരുടെ ഭർത്താവും കമ്മാരും അവരുടെ കുഞ്ഞുങ്ങളും എല്ലാം കൂടെ ഞങ്ങളിരിക്കുമ്പം എനിക്ക് കിട്ടിയ നല്ല അവസരമല്ലേ കർത്താവ് യേശുവിനെ കുറിച്ച് പറഞ്ഞു. യേശുവിനെ രക്ഷിച്ച വിധം പറഞ്ഞു. എൻ്റെ സ്വന്തപ്പെട്ടവരോട് ചൂച്ചേട്ടൻ പറയും ഒട്ടും മറക്കണ്ടല്ലോ. അപ്പോൾ ശക്തമായി പറഞ്ഞു. അപ്പോൾ ഈ മൂന്ന് ആൻറ്റിമാരും കൂടെ ഒരേ സ്വരത്തിൽ ചോദിച്ചു, നീ എങ്ങനാടാ പെന്തിക്കോസുകാരനായെന്ന്. ഞാൻ പറഞ്ഞ എൻ്റെ അമ്മമ്മമാരെ, ഞാൻ പെന്തിക്കോസുകാരനായതല്ല, പെന്തിക്കോസിൻ്റെ അകത്ത് വന്നതാണ്. പെന്തിക്കോസിൻ്റെ അകത്ത് വന്നതാ ഞാൻ ഇത് അങ്ങോട്ട് ചെന്ന് പിടിച്ചതല്ലേ, ഇതെൻ്റെ അകത്ത് വന്നു. പെന്തിക്കോസ് എന്ന് പറഞ്ഞ ഒരു അനുഭവമാണ്. പെന്തിക്കോസിൻ്റെ വളർച്ചയെക്കുറിച്ചൊക്കെ പിതാക്കന്മാർക്കറിയാം, നമ്മുടെ അപ്പച്ചന്മാരൊക്കെ രണ്ടും മൂന്നും ക്ലാസ് പഠിച്ചവരാണ്. പക്ഷേ അവരെന്നാ ജ്ഞാനികളായിരുന്നറിയാമോ? ദൈവകൃപ അവരുടെ പകർന്നു, ദൈവം ശക്തിയോടവരെ ഉപയോഗിച്ചു. എന്നാൽ ഇന്ന് പെന്തിക്കോസ് സഭകളിൽ വിദ്യാസമ്പന്നരെ ദൈവം നമുക്ക് തന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പക്ഷേ അന്ന് വ്യാപരിച്ച ദൈവകൃപയെന്നുണ്ടോ? പിതാക്കന്മാരുടെ നാളുകളുള്ള ദൈവകൃപ, പ്രവാചകന്മാർ സങ്കീർത്തനക്കാരൊക്കെ പറയും, ഹോവേ പണ്ടത്തെ പോലൊരു നല്ല കാലം, വിലാപക്കുന്നിന്മേൽ കരുന്നുകൊണ്ട് വിലാപഗീതം പാടിയ യിരെമ്യാ പ്രവാചകൻ യിരെമ്യാവിൻ്റെ പുസ്തകം 5:21 വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഹോവേ ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്ങളേക്കും മടക്കി വരുത്തണം. നമ്മൾ എവിടുന്ന് ഇറങ്ങിപ്പോയോ, നമ്മുടെ ജീവിതത്തിൽ എവിടുന്ന് നമ്മൾ പുറകോട്ട് പോയോ, എവിടെ നമ്മൾ നഷ്ടപ്പെടുത്തിയോ, ഇന്ന് പകൽ ചിലത് മടങ്ങി വന്ന് ദൈവകൃപ പ്രാപിച്ച് നിങ്ങൾ സന്തോഷിക്കണം. ആരാധന കഴിഞ്ഞ് കടന്നു പോകുമ്പോണ്ടല്ലോ ആരാധിച്ചവനും വിടുതൽ പ്രാപിച്ചവൻ്റെ മുഖത്ത് നോക്കി അറിയാം. രണ്ട് ആരാധനക്കാരെ, ആദ്യത്തെ ആരാധനക്കാരെ കണ്ട് നമുക്കറിയാം, കായീനും ഹാബേലും, ഒരുത്തൻ ഇങ്ങോട്ട് വരുമ്പോഴും തലമുറ നിറയെ ചുമട, അങ്ങോട്ട് പോകുമ്പോഴും അവൻ മനസ്സ് നിറ വേദനയാണ്. ഒരുത്തൻ ഇങ്ങോട്ട് വന്നപ്പോഴും കൂളായിട്ട് ഒരു ആട്ടുംകുട്ടിയെ പിടിച്ച് തുള്ളിച്ചാടിക്കൊണ്ട്, നാട്ടിലൊക്കെ ആട്ടുംകുട്ടിയെ വളർത്തിയിട്ടുള്ളവർ കാണുമല്ലോ, എന്തൊരു രസമല്ലേ. അതിങ്ങനെ ചാടി ഓടിയൊക്കെ നടക്കും. അന്നേരമൊക്കെ കായീനെ ഇടയ്ക്കിടക്ക് തിരിഞ്ഞ ഹാബേലിനെ വഴക്ക് പറഞ്ഞു കാണും, എന്നെ വാടാ ഇങ്ങനെ തുള്ളിച്ചാടി നടക്കുകയാണോ, ഇതാണോ ഞാൻ നോക്ക കൊട്ട നിറയെ യാഗവസ്തുമായിട്ടാണ് പോകുന്നത്. പക്ഷേ ദൈവത്തിനത് പ്രസാദമായില്ല. ആട്ടുംകുട്ടിയും കൊണ്ടുപോയവൻ ആരാധിച്ചു, ദൈവപ്രമാണം അനുസരിച്ചവൻ്റെ ആരാധന ദൈവം സ്വീകരിച്ചു. മടങ്ങി വന്നപ്പോഴും അവൻ്റെ മുഖം സന്തോഷമാണ്. നീ ആരാധന കഴിഞ്ഞ്, സഭായോഗങ്ങൾ കഴിഞ്ഞിട്ട്, കൂട്ടായ്മകൾ കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ നിൻ്റെ മുഖത്തിൻ്റെ ഭാവം കാണുമ്പോൾ ആളുകൾക്ക് മനസ്സിലാകും നിൻ്റെ ആരാധന ദൈവം പ്രസാദിച്ചെന്ന. പ്രൈസ്തല്ലോ. ചില ആളുകൾ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ മസിൽ പിടിച്ചങ്ങ് ഇരിക്കുക, ഒന്ന് റിലാക്സ് ചെയ്യത്തില്ല, ഒന്ന് ഫ്രീ ആകത്തില്ല. കാരണം അകത്ത് മുഴുവൻ ഇങ്ങോട്ട് വന്നപ്പോഴേ ഒരു കൊട്ടയുമായിട്ടല്ലേ വന്നത്, അങ്ങോട്ട് പോകുമ്പോഴും കൊട്ടയിലേതൊന്നും താത്തു വെച്ചില്ലല്ലോ. ഇതും കൊണ്ട് അങ്ങ് പോകുക, വേദന കൊണ്ട് പോകുക. നീ വേദനയോട് പോകാനല്ല, നീ സൗഖ്യത്തോട് പോകാ, നീ സന്തോഷത്തോട് പോകാ, നീ വിടുതലോട് പോകാ, നീ ജയത്തോട് പോകാനാ. സ്വർഗം നിന്നെ അതെ വിളിച്ചത്, നിന്നെ ആരാധന കൊണ്ടുവന്ന സമുദായ അതേ സമുദായത്തിൽ നമുക്ക് സ്ഥാനങ്ങൾ കിട്ടത്തില്ലായിരുന്നു, നല്ല സാഹചര്യങ്ങളില്ലായിരുന്നു. അതിനെ വിട്ടിട്ട് കത്തോലിക്കയെന്നും മർത്തവുമായിരുന്നു, യാക്കോബായിരുന്നു, മറ്റിതര സമൂഹത്തിൽ നിന്ന് നമ്മൾ ഇറങ്ങി വന്നത് എന്തിനാ? സത്യത്തിലും ആത്മാവിലും കർത്താവിനെ ആരാധിക്കണം. നമ്മളെന്നായിരുന്നിടത്ത് ഉറക്കെ അല്ലെരിയ പറയാൻ പറ്റത്തില്ലായിരുന്നു, നമ്മളെന്നായിരുന്നിടത്ത് മറുഭാഷ പറയാൻ പറ്റത്തില്ലായിരുന്നു. എന്ന് ഇവിടെ ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങി വന്നെങ്കിൽ പ്രൈസ്തല്ലോ, വേറൊരു ഉദ്യോഗത്തിനുമല്ല, വേറൊന്നിനുമല്ല നമ്മൾ ഇറങ്ങി വന്നത്, കർത്താവിനെ പരമാർത്ഥ ഹൃദയത്തിൽ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവകൃപ പ്രാപിച്ച് കടന്നു പോകണം. പ്രൈസല്ലോ, പ്രൈസല്ലോ. നമ്മുടെ ആരാധനകളിൽ വലിയ വിടുതൽ നടക്കണം. ഒരാഴ്ചത്തെ ടെൻഷൻ ഇവിടെ നമുക്കറിയാം, ഒത്തിരി ടെൻഷനാ, ഒത്തിരി പ്രയാസമാ, ഒത്തിരി വേദനകളുണ്ട്, പല കാര്യങ്ങളെ കുറിച്ച് നമുക്ക് വേദനയുണ്ട്. എന്നാൽ ദൈവസന്നിധി കടന്നു വന്നിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ എല്ലാ വേദനയും മാറിയവനായി മാറിയവളായി സ്വസ്ഥതയുള്ള ഒരു അനുഭവത്തിൽ വേണം കടന്നു പോകാൻ. അതിന് നമ്മുടെ ഹൃദയം നാം സമർപ്പിക്കണം. അതിന് നമുക്ക് സഹിഷ്ണുത വേണം, സഹിപ്പാനുള്ളൊരു കൃപ. തിരുവെഴുത്ത് വായിക്കുമ്പം സമയം പോകുന്നതുകൊണ്ട് ഞാൻ വാക്യങ്ങൾ എടുക്കുന്നില്ല. കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും. ഒരു ദൈവഭക്തനെക്കുറിച്ച് സ്വർഗം പറയുന്നത് ഒരു കണ്ണ് കാണാത്തവനും ഒരു ചെവി കേൾക്കാത്തവനും. നീ എല്ലാം കേൾക്കണ്ട, നീ എല്ലാം കാണണ്ട, എല്ലാം കാണുന്ന പീജ കൊച്ചായൻ പറഞ്ഞപ്പോ മേളിലൊരു സുപ്രീം കോടതിയുണ്ട്. പ്രൈസ്തല്ല, നിന്റെ കാര്യമറിയുന്ന, നിനക്ക് വേണ്ടി ന്യായം വിധിക്കുന്ന ഒരു കർത്താവുണ്ട്. നീ കാര്യം അങ്ങോട്ട് വിടാമെങ്കിൽ കർത്താവ് കാര്യം കൈകാര്യം ചെയ്യും. മേലെ മെഹോവയ്ക്കുള്ള ദൈവം ഒരിക്കൽ അരുളി ചെയ്ത് ഞാൻ രണ്ട് പ്രാവശ്യം കേട്ടെന്നാ ദാവീദ് പറഞ്ഞു. ഇവിടെ ദൈവം ഒന്ന് സംസാരിച്ചാൽ ദൈവാത്മാവ് അകത്തടങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് മാറ്റി കൊള്ളുകയല്ലേ. പ്രൈസല്ലോ, പ്രൈസല്ലോ. ഇന്ന് പകൽക്കാലം നിന്റെ ക്ഷീണം മാറ്റി, നിന്റെ വേദന മാറ്റി, നിന്റെ സങ്കടങ്ങൾക്ക് പരിഹാരം തരുക. നാളുകളായി നീ നെടുവീർപ്പിടുന്ന ചില വിഷയത്തിന്റെ മറുപടി തന്ന് നിന്നെ ആശ്വസിപ്പിക്കുവാനാ സ്വർഗം ആഗ്രഹിക്കുന്നത്. നിന്നെ ഭാഗ്യവാൻ ഭാഗ്യവതി എന്ന് പുകഴ്ത്താൻ പോകുന്ന എന്താണെന്നറിയാമോ? സഹിച്ചിട്ടുള്ള എല്ലാ ഭക്തന്മാരെയും. യോബിൻ്റെ പുസ്തകം എടുത്ത് വായിച്ചാൽ നമുക്ക് കാണാം. ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കാം, അല്ലെങ്കിൽ നിങ്ങളോർക്ക് ഞാൻ തിരുവല്ല എന്ന് കൊണ്ടുവന്നാന്ന്. എന്തുവേണ്ടി ആ ഭക്തൻ സഹിച്ചെന്ന് അതെ നമുക്ക് വായിക്കാം. യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 21-ും 22-ും വാക്യങ്ങളും 2-ാം അധ്യായത്തിൻ്റെ 9-ും 10-ും വാക്യം കൂടെ ഒന്ന് വായിക്കാം. വേഗത്തിൽ വേഗം വായിച്ചു. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം. യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ 1:20-21 ആണ് വായിച്ചത് അല്ലേ? മതി മതി, എനിക്കറിയാം, ഞാൻ വേണമെങ്കിൽ പറയാം. ഞാൻ ഈ പുസ്തകം 26 പ്രാവശ്യം വായിച്ച ആളാണ്. ഇങ്ങനെ വായിച്ച് ഇപ്പോഴും നിർത്തിയിട്ടില്ല, കണ്ടിന്യൂ വായിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഈ മനഃപ്പാഠം പറയാഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ തിരുവല്ലായി നിന്ന് കൊണ്ടുവന്നാന്ന്. നിങ്ങൾ ഓർക്കും, അതുകൊണ്ട് വേണ്ടാന്നുണ്ട. എല്ലാവരും ശ്രദ്ധിക്കണം, ആ വേദഭാഗം നോക്കണം. അയ്യോ, ഒരു വലിയ നഗ്നസത്യം പറഞ്ഞു. ഞാൻ എങ്ങനെ ഈ ലോകത്തിലേക്ക് വന്നത്? ഒന്നുമില്ല. പ്രൈസല്ലോ. ഇവിടുന്ന് പോകുമ്പോഴും ഞാൻ എന്തോ ചെയ്യത്തില്ല, ഒന്നും കൊണ്ടുപോകുകയല്ല. ഹോവാ തന്നു, കർത്താവ് തന്നു, കർത്താവ് എടുത്തു, അവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അടുത്ത പദം അത് പറയാനാ ഞാൻ ഇത്രയും പറയാൻ വന്നത്. ഇതിലൊന്നിലും യോബ പാപം ചെയ്യുകയോ കണ്ടോ, നമുക്കില്ലാത്തൊരു ഗുണവിശേഷം ആർക്കുണ്ട്? നമ്മൾ പറഞ്ഞതിനെ തമ്പുരാൻ എന്നാലും എന്തൊരു കളിയായി കളിക്കുന്നെന്ന് ചോദിച്ചേനെ അല്ലേ. ദൈവത്തെ നമ്മൾ പലപ്പോഴും പലരുടെയും പ്രാർത്ഥന ഇവിടെ അങ്ങനെ പ്രാർത്ഥന, ഇവിടെ സഭായം അറിഞ്ഞല്ലോ, പരിജ്ഞാനത്തോടെ പ്രാർത്ഥിച്ച് ചില ആളുകൾ പ്രാർത്ഥിക്കുന്നു കേട്ടോ. തമ്പുരാനെ പഠിപ്പിക്കുന്ന പഠിപ്പിക്കലുകൾ എന്തുവാ? നിനക്കറിയത്തില്ലേ, കേട്ടിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞങ്ങ് കസറുകയില്ലേ. ഇവിടെ അങ്ങനെയല്ല, പരിജ്ഞാനത്തോട് പ്രാർത്ഥിച്ച ദൈവജനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിലൊന്നും യോബ അതരങ്ങളാൽ പാപം ചെയ്യുകയോ ദൈവത്തിന് ഭോഷത്വം ആരോപിക്കുകയോ ചെയ്തില്ല. എന്തുവാ സഹിഷ്ണത? ഉണ്ടായിരുന്ന എല്ലാം പോയി, ആടും പോയി, മാടും പോയി, കാളയും പോയി, ഒട്ടകവും പോയി, ദാസീദാസന്മാരും പോയി, മക്കളും പോയി. ആ ഭക്ത ചിരോമണി അറിയാ, കർത്താവ് തന്നു. ഇത് തന്നതാരാ? ദൈവമാ. ഇതെടുത്തതാരാ? ദൈവമാ. 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം വായിച്ചേര്, ചാപ്റ്റർ 2:10. യെസ്. ശ്രദ്ധിക്കൂ, ഇതിലൊന്നിലും അയ്യോ എന്തോ ചെയ്തില്ല, അതരങ്ങളാൽ പാപം ചെയ്തില്ല. ഒരുപാട് പേരുടെ പേര് അയ്യോ ഈ തിരുവഴുത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിലും യോബിൻ്റെ ഭാര്യയുടെ പേരെഴുതിയിട്ടില്ല. പിന്നെ യോബ് ഇട്ടൊരു പേരുണ്ട്, പൊട്ടി. നിങ്ങളാരും ചെന്ന് വീട്ടിൽ ചെന്ന് ഭാര്യയെ പൊട്ടി എന്നൊന്നും വിളിക്കല്ലേ. പ്രതികരണം എന്താ ഉണ്ടാകുന്ന എനിക്കറിയത്തില്ല. അതുകൊണ്ട് തോമസ് ഉള്ളി ഇങ്ങനെ പ്രസംഗിച്ചെന്നു പറഞ്ഞ് നിങ്ങൾ വിളിക്കണ്ട. ഏതായാലും ഈ ദൈവവാക്തത്വങ്ങൾ വിശ്വസിക്കാത്തതിനൊക്കെ മിക്കവാറും കിട്ടുന്ന പേരങ്ങന. ലോത്തിൻ്റെ ഭാര്യയുടെയും പേരില്ലല്ലോ, മിസ്സസ് ലോത്തി എന്ന പോലെ വിളിക്കാം എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഇവൾ പറയുക. 9-ാം വാക്യം വായിക്കുമ്പോൾ അറിയാം, യോവിനോട് പറഞ്ഞു ഇനി ഈ ദൈവത്തെ ഒന്നും സേവിച്ചിട്ട് കാര്യമില്ല, തള്ളി പറഞ്ഞേച്ച് എന്തോ ചെയ്യണം. ഓക്കെ, ആത്മഹത്യ അന്നേ ഉണ്ട്. ഒരു കാര്യത്തിൽ ഞാൻ യോബിൻ്റെ ഭാര്യയെ സമ്മതിക്കും, ദൈവത്തെ തള്ളിപ്പറഞ്ഞ ചെയ്താലും ഇയാൾ പിന്മാറ്റക്കാരനായി ജീവിക്കണ്ട. എന്തോ ചെയ്തേരെ ചേത്ത, യോബ് പക്ഷേ ചാകാനല്ല, ജീവിക്കാൻ തന്നെ തീരുമാനിച്ച, പിന്മാറിയല്ല, മുന്നോട്ട് തന്നെ പോയിക്കൊണ്ട. യോബ് പറഞ്ഞു, നീ ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നു. നാം ദൈവത്തിൽ നിന്ന് നന്മ മാത്രമല്ല പിന്നെ തിന്മയും കൈക്കൊള്ളേണ്ടതല്ലോ. നമ്മൾ ചിലപ്പോഴൊക്കെ ഫോളോ ചെയ്യുന്നത് 116-ാം സങ്കീർത്തനം 1-ാം വാക്യ, യഹോവാൻ്റെ പ്രാർത്ഥനയും യാചനയും കേട്ടതുകൊണ്ട് ഞാനവനെ കേട്ടില്ല. എന്തോ ചെയ്യും, തള്ളി പറയും. നമ്മളാരും പറയത്തില്ലെന്ന്, പരസ്യമായിട്ട് പറയത്തില്ലെന്നേ ഉള്ളൂ. ഉള്ളിൽ എത്ര പ്രാവശ്യം തള്ളി പറഞ്ഞേച്ചാൽ ഇവിടെ വന്ന് ഇന്ന് രാവിലെയും തള്ളി പറഞ്ഞേച്ച് വന്നവരില്ലേ? ഇന്ന് രാവിലെ കർത്താവ് നീ എൻ്റെ ആ പ്രാർത്ഥന കേൾക്കാഞ്ഞു സ്തോത്രം, കേൾക്കാഞ്ഞതിന് സ്തോത്രം എന്ന് പറയാം, കേട്ടതിന് സ്തോത്രം പറയുന്നത്, ഒപ്പം തന്നെ കേൾക്കാത്തതിന് സ്തോത്രം പറയണം. അവിടെയാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. ഈ വേദപുസ്തകത്തിലെ വിശുദ്ധ സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും എല്ലാം പേര് പ്രശസ്തമായി തീരാൻ കാരണം അവരെല്ലാം കടന്നുപോയ പാതകളിൽ, അവരനുഭവിച്ച കല്ലുമുള്ളിൻ്റെ നടുവിൽ അവർ സ്തോത്രം പറഞ്ഞു. ദൈവത്തിൽ നിന്ന് നന്മ മാത്രമല്ല തിന്മയും കൂടെ കൈക്കൊള്ളേണ്ടതല്ലോ എന്ന് പറഞ്ഞ് യോബ് ഇതിനൊന്നിനാലും അധരങ്ങൾ ആ പാപം ചെയ്തില്ല. പട്ടികപ്പെട്ട പാപമൊന്നും ചെയ്തില്ലെങ്കിലും നിന്റെ ആദരം സൂക്ഷിച്ചില്ലെങ്കിൽ ആദരങ്ങളാൽ പാപം ചെയ്ത് ദൈവകോപം അതെ നമ്മുടെ മേൽ വരാൻ കാരണമാകും. അവിടെ ആ സഹിഷ്ണുത. കർത്താവേ എന്നെ ഇന്ന് നടത്തിവിടുന്ന ഈ പാതകൾക്കായി സ്തോത്രം. ഒരുപാട് വേദനകളിലൂടെ ഞാൻ കടന്നുപോയിട്ടുണ്ട്, ഒരുപാട് സങ്കടങ്ങളിലൂടെ ഞാൻ കടന്നുപോയിട്ടുണ്ട്. ഞാൻ രക്ഷിക്കപ്പെട്ട ശേഷം നിരവധി പ്രശ്നങ്ങൾ എൻ്റെ നേരെ കടന്നു വന്നിട്ടുണ്ട്, എൻ്റെ ശുശ്രൂഷയ്ക്ക് നേരെ കടന്നു വന്നിട്ടുണ്ട്. 2 വർഷം മുമ്പ് നിങ്ങൾ ചിലർ കേട്ടിട്ടുണ്ടായിരിക്കും, ഞാൻ തിരുവല്ല ഒരു സന്ധ്യാസമയത്ത് പുഷ്പഗിരി റോഡിൽ, ലിൻസിക്കൊക്കെ ആയിരിക്കും കുരിശുക വലയെന്നൊരു ചെയർമാൻ റോഡുണ്ട്, പുഷ്പഗിരി റോഡിലോട്ട് കിട്ടിയിരുന്നു. അവിടെ വെച്ച് തന്നെ ഒരു മൂർക്കൻ പാമ്പ് കൊത്തി മരണവും. ഞാനുമായിട്ട് ഞാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം വരാൻ 1 മാസം 26 വരാനിരിക്കുകയാണ്. 23 സന്ധ്യയ്ക്ക് പാമ്പ് കടിച്ചു. വ്യക്തമായി എനിക്ക് മനസ്സിലായി എന്നെ പാമ്പ് കടിച്ചു. പാമ്പിനെ കണ്ടു. എൻ്റെ കാല് ഞാൻ ടവലെടുത്ത് കെട്ടിയിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, ഞാൻ നിരദാസനാണ്. തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നു, മരണകരമായ യാതൊന്ന് കുടിച്ചാലും ഹാനി വരികയില്ലെങ്കിൽ, കടിച്ചാലും ഹാനി വരികയില്ലെന്ന് സ്തോത്രം പറഞ്ഞിട്ട് ഞാൻ ആ പുഷ്പഗിരി റോഡിൽ നിന്ന് മേളിലോട്ട്, തിരുവല്ലക്കാർക്കറിയാം, ആ ഇൻ്റർനാഷണലിൽ മേളിലോട്ട് നടന്ന് അവിടെ ടൗൺ ബേക്കറിയിൽ ചെന്ന് കയറി. അവിടെ എനിക്കൊരു സാധനം മേടിക്കണം. ശനിയാഴ്ച വൈകിട്ട് അന്ന് ഞാൻ ഒരുപാട് ബദ്ധപ്പാടാണ്. 7:30 കഴിഞ്ഞ സമയത്ത് ബേക്കറി ചെല്ലുമ്പോൾ സാധനം വാങ്ങി എനിക്ക് ക്യാഷ് കൊടുക്കാൻ കഴിയുന്നില്ല. പെട്ടെന്ന് തലകറങ്ങുന്നു. ഞാൻ ആ ബേക്കറി ഉടമയോട് പറഞ്ഞ് ഞാനിവിടെ ഒന്ന് ഇരിക്കുക, എനിക്കൊന്ന് തലകറങ്ങുന്നു. ഞങ്ങൾ അയൽവാസികൾ, ഞാൻ ആ പട്ടണത്തിൽ തന്നെയാണ് താമസിക്കുന്നുണ്ട്, നല്ലതായിട്ട് അറിയാം. അവിടെയുള്ള ജോലിക്കാർക്ക് പലർക്കറിയാം. എന്നോട് പെട്ടെന്ന് ചോദിച്ചു, സാറേ ഷുഗർ താണതാണോ, എനിക്ക് ഡയബറ്റിക്കാണെന്ന് അവർക്കറിയാം, ഒരു ജ്യൂസ് തരട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഷുഗറൊന്നും താണതല്ല, താഴെ വെച്ച് സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് പാമ്പ് എന്നെ കടിച്ചതായിട്ട് എനിക്ക് തോന്നുന്നു, അതിൻ്റെ പ്രയാസമായിരിക്കും എന്ന് പറഞ്ഞു. വിതിൻ സെക്കൻഡ് കൊണ്ട് അവരെന്നെ ഹോസ്പിറ്റലിലെത്തിച്ചു. വളരെ സീരിയസ് ആയൊരു സ്റ്റേജിലേക്ക് ഞാൻ പോയി. മരണവും ഞാനുമായി മല്ലിട്ടു. അന്ന് രാത്രി ഡോക്ടർമാർക്ക് അസാധ്യമാണെന്ന് അവർ പറഞ്ഞു. വിഷം എൻ്റെ ശരീരത്തിൽ വ്യാപിച്ചു, എൻ്റെ കളറ് മാറി, കരിമൂർക്കം പാമ്പാ കുത്തിയത്. എല്ലാം പ്രതികൂലമാണെന്ന് തോന്നി. നേഴ്സുമാർ വന്ന് പറഞ്ഞു, പാസ്റ്ററെ ഉറങ്ങല്ല, ഉറങ്ങിയ വിഷം കയറും, ചാരിയിരുത്തിയേക്കുക. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ഞാൻ ഇന്ന് പകൽ മുഴുവൻ ഒത്തിരി ബദ്ധപ്പാടിലായിരുന്നു, എനിക്ക് ഉറങ്ങാതെ പറ്റില്ല, എന്നെ നീ സഹായിക്കണം, എൻ്റെ ശുശ്രൂഷ തീർന്നില്ലെന്ന് അപ്പച്ചൻ പറഞ്ഞല്ലോ, ഞാനതുകൊണ്ട് നിൻ്റെ കരങ്ങളെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് 121 സങ്കീർത്തനം ഇങ്ങനെ മനസ്സിൽ ഓടി വന്നു. ഒത്തിരി വായിച്ചിട്ടുള്ള ആടെങ്കിലും, ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല ഉറങ്ങുകയുമില്ല. ഞാനിങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ ജാ നീ ഉറങ്ങത്തില്ലല്ലോ, സാധു ഇച്ചിരി ഉറങ്ങട്ടെ. പ്രൈസ് അല്ലോ. രാവിലെ ആയപ്പോൾ എല്ലായിടത്തും പ്രയാസങ്ങൾ അറിഞ്ഞു. അമേരിക്കയുള്ള ഞാൻ മുമ്പേ പറഞ്ഞ ആ കുടുംബത്തിലെ പ്രിയ അനിയച്ചാനും എൻ്റെ പ്രിയ ലീലാമാമ ആ രാത്രി ഉറങ്ങിയില്ല. അവർക്കെന്തോ പ്രശ്നം തോന്നി. അവർ നാട്ടിലോട്ട് വിളിച്ചപ്പം അവരുടെ സെർവൻ്റ്, അവരുടെ കുടുംബത്തിലെ സെർവൻ്റ് പറഞ്ഞു, നമ്മുടെ പാസ്റ്ററെ പാമ്പ് കടിച്ചു. പെട്ടെന്ന് അവർ അമേരിക്കയിൽ പല സ്ഥലങ്ങളിൽ വിളിച്ച് പറഞ്ഞു. എൻ്റെ ജ്യേഷ്ഠത്തെയും കുടുംബവും ഡാളസിലുണ്ട്, അവരറിയും മുമ്പ് ഡാളസിലെ സഭയിൽ പ്രാർത്ഥിക്കുവാൻ അവരെ പറഞ്ഞു. അങ്ങനെ അനേക ദൈവമക്കൾ പ്രാർത്ഥിച്ചതുകൊണ്ട് ആ ഞായറാഴ്ച ആരാധന കഴിഞ്ഞപ്പം കർത്താവിനെ സൗഖ്യമാക്കി. എൻ്റെ യൂറിൻ ബ്ലോക്കായി, എൻ്റെ രക്തത്തിൽ വിഷം കലർന്നിട്ട് രക്തം മാറ്റണം, ഈ രക്തം ഇനി കൊള്ളുകയില്ല, ക്രോസ് മാച്ച് ചെയ്ത് എനിക്ക് ബ്ലഡ് തരുവാൻ. എൻ്റെ മോൻ്റെ കൂടെ കോളേജിൽ പഠിച്ച 4 24 ഇവിടെ നിൽക്കുക, എനിക്ക് ബ്ലഡ് തരുവാൻ. ഡോക്ടർ കേശവനായനെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ഡോക്ടർ അതെന്നോട് പറഞ്ഞു, നിൻ്റെ കിഡ്നി ഫെയിലായിപ്പോയി, നിൻ്റെ കിഡ്നി എഫക്റ്റ് ചെയ്തു, നിനക്ക് വെള്ളം കുടിക്കാൻ പറ്റത്തില്ല. ഞാൻ ഇത് പ്രാർത്ഥിച്ച്, കർത്താവ് ശുചൂടെ തീർന്നില്ലെങ്കിൽ കൊള്ളാത്തൊരു കിഡ്നിയുമായിട്ട് ഇനി ഇന്ന് എന്തിനാ ജീവിക്കുന്നത്, അതുകൊണ്ട് നല്ല കിഡ്നി തരണം. ചൊവ്വാഴ്ച രാവിലെ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, നിൻ്റെ കിഡ്നിയുടെ ഫങ്ഷൻ നോർമലായി, നിനക്കാരുടെയും ബ്ലഡ് വേണ്ട, നിൻ്റെ ശരീരത്തിലെ വിഷം പോയി. പ്രൈസ് അല്ലോ. അടുത്ത ആഴ്ച ഞാൻ പിന്നെ അമേരിക്ക വന്നു. കഴിഞ്ഞ പ്രാവശ്യം ഈ സ്ഥലങ്ങളിലൊക്കെ വന്ന് കർത്താവിനെ ശുശ്രൂഷിപ്പാനിടയായി. ശുശ്രൂഷ തീരാത്തത് കൊണ്ട് പ്രശ്നങ്ങളുടെ നടുവിൽ, പ്രയാസങ്ങളുടെ നടുവിൽ, നിന്നെ കഷ്ടതയിൽ കൂടെ കടത്തിവിടുന്നത് എന്തിനാണെന്നറിയാമോ? നിന്നെ പൊന്നു പോലെ പുറത്തു വരാൻ. നിങ്ങൾക്കറിയാമോ, ആ ഐ സിയുവിൽ ഞാൻ കിടക്കും, ആ മെഡിക്കൽ ഐ സിയുവിൽ ആ വാർഡ് ഇൻചാർജ് വന്ന് പറഞ്ഞ്, പാസ്റ്ററെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കത്തോലിക്ക ലേഡിയ, അവരുടെ കൂടെ ജോലി ചെയ്യുന്ന പലരും പ്രശ്നമുള്ളവരെ അവർ പറഞ്ഞു വിട്ടു. നീ ചെല്ല പാസ്റ്ററോട് പറ, അദ്ദേഹം നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പലരും ഐ സിയുവിൽ കർത്താവിനെ കണ്ടെത്താൻ സമർപ്പിക്കാൻ കാരണമായി. നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകൾ നഷ്ടത്തിനല്ല, സ്വർഗത്തിന് ലാഭം വരുത്താനാണ്. പ്രൈസ്തല്ലോ, നമുക്ക് സഹിക്കാൻ കഴിയുമെങ്കിൽ കർത്താവ് എന്തിനാ തന്നല്ല, നല്ല കർത്താവിനറിയാൻ നിന്നെ ഏത് വഴി കൂടെ കടത്തണം. സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാരെന്ന് പുകഴ്ത്തുന്നു. യോബിന്റെ സഹിഷ്ണുത നാം കണ്ടും. കർത്താവ് വരുത്തിയ അവസാനം കേട്ടുമിരിക്കുക. 42 അധ്യായത്തിലേക്ക് പോകുമ്പോ യോബ് പറഞ്ഞു, ദൈവമേ, നിന്നെ കുറിച്ച് ഞാൻ ഒരു കേൾവി മാത്രം കേട്ടിരുന്നുള്ളൂ, നിനക്ക് സകലവും കഴിയും, നീ ഒന്ന് സഹിക്കാമെങ്കിലും ഉണ്ടല്ലോ. ഇന്ന് ചില നഷ്ടമോ കഷ്ടമോ നിന്റെ ജീവിതത്തിലാണെങ്കിലും അതും മഹാലാഭമാക്കി മാറ്റും. യോബിന് സകലവും ഇരട്ടിയായി ലഭിച്ചു. ഇന്നലകളിൽ സഹിച്ചിട്ടുള്ള ഭക്തന്മാർ ഇവിടെ ഇരിപ്പുണ്ട്, അവരുടെ ജീവിതം ധന്യമായി തീർന്നിട്ടുണ്ട്. അടുത്ത ഭാഗത്തേക്ക് ഞാൻ കടന്നു വന്ന് വേഗത്തിൽ ചില വാക്കുകൾ ഓർപ്പിച്ച് അതേ ഇരിക്കട്ടെ. കർത്താവ് മഹാകരുണയും മനസ്സലിയും. നമ്മുടെ കർത്താവിനെ കുറിച്ച് കർത്താവും മഹാകരുണയും മനസ്സലിയും ഉള്ളവനല്ലോ. പ്രൈസല്ലോ, ഈ കർത്താവിൻ്റെ കരുണ ദൈവത്തെ ഓർപ്പിക്കുന്നവരെ നിങ്ങൾ മൗനമായിരിക്കരുത്. കർത്താവ് ദൈവജനത്തെക്കുറിച്ച് ആഗ്രഹം. എൻ്റെ കൂട്ടുവിശ്വാസികളെ, എൻ്റെ സ്നേഹിതരെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ സ്ഥലത്തെ സഭയെ, നിങ്ങളെ ഓരോരുത്തരെ സ്നേഹിക്കുന്നൊരു ദൈവദാസനാണ്. ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ കാണണം. തോമസ് ഊട്ടിയെ കാണുമ്പോൾ കർത്താവിനെ കാണണം. നിങ്ങളിൽ ഓരോരുത്തരെ കാണുമ്പോൾ നിങ്ങൾ ഉൾപ്പെട്ടു നിൽക്കുന്ന സമൂഹം നിങ്ങളുടെ കർത്താവിനെ കാണണം. ക്രൂശിന് അപമാനം വരുത്തുന്നവരായിട്ടല്ല, മാന്യത വരുത്തുന്നവരായി. നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ പ്രസംഗം ഒന്നും അല്ല. ഞാൻ ചിലപ്പോഴൊക്കെ ഇങ്ങനെ പറയും, ഒത്തിരി പ്രസംഗിച്ച് ഒത്തിരി ശിക്ഷാവിധി വരച്ച് കയറ്റുന്നതിനേക്കാൾ ഇച്ചിരി പ്രസംഗിച്ചേച്ച് അല്പം ജീവിക്കേ. നമ്മൾ ഒരുപാട് പ്രസംഗിച്ചിട്ട് പ്രസംഗത്തിൻ്റെ അല്ല കുഴപ്പമുണ്ടോ, പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് ഇത്ര പോയിൻ്റ് എടുത്തൊക്കെ ഈ വാക്യത്തിൽ തന്നെ എത്ര പോയിൻ്റ് എടുത്ത് പ്രസംഗിക്കാം. പക്ഷേ അതിൽ ആ പോയിൻ്റുകളെല്ലാം പറഞ്ഞിട്ടാണോ ആ പോയിൻ്റുകൾ ജീവിതത്തിൽ നേരിട്ട് യാഥാർത്ഥ്യമായി തീരുന്നില്ലെങ്കിൽ ഒത്തിരി പ്രസംഗിച്ചിട്ട് കാര്യമില്ല. നമ്മളൊരുപാട് നമ്മൾ പലപ്പോഴും ഈ പെന്തിക്കോസിലേക്ക് ആളുകൾ വരാത്തതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ പെന്തിക്കോസുകാർക്ക് നല്ല ഉപദേശമുണ്ട്, പക്ഷേ ജീവിതമില്ല. സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ചിട്ടുള്ള പിള്ളേർക്കറിയാമല്ലോ, തിയറി ഒത്തിരി നന്നായിട്ട് എഴുതിയാലും പ്രാക്ടിക്കലിന് പോയാൽ പോക്ക. ഇത് തന്നെ ക്രിസ്ത്യ ജീവിതം. പ്രായോഗിക ജീവിതത്തിൽ കർത്താവിനെ വെളിപ്പെടുത്തുന്നില്ലെങ്കിൽ നിന്റെ ജീവിതം വട്ടപൂജ്യമാ, പാസാകത്തില്ല. നന്നായിട്ട് തിയറി പറയാനറിയാം, കാര്യമില്ല. നീ പ്രസംഗിക്കുന്നതിൻ്റെ ജീവിതത്തിൽ കാണണം. പ്രൈസല്ലോ, ഞാൻ ഭയത്തോട് പറയട്ടെ, ഞാൻ പ്രസംഗിക്കപ്പെടില്ല. കർത്താവ് എന്നോട് ആദ്യം ഞാൻ പ്രസംഗിക്കുന്നത്, നിങ്ങളോട് സംസാരിക്കും, എന്നോട് സംസാരിക്കും. എൻ്റെ ജീവിതത്തിന് നേരിൽ അത് കാണിക്കാൻ കഴിയത്തില്ലെങ്കിൽ, കഴിഞ്ഞ 31 വർഷം കർത്താവിനെ അക്ഷയമായി സ്നേഹിപ്പാൻ എനിക്ക് ഭാഗ്യം തന്നു. ഞാനിപ്പോൾ അമേരിക്ക 4 പ്രാവശ്യമാണ്, ഗൾഫിൽ 10 വിദേശയാത്രയാണ്, ഗൾഫിൽ പാസ്റ്ററായിട്ടിരുന്നിട്ടുണ്ട്, ദോഹായ പാസ്റ്ററായിട്ടിരുന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ 6 ആയിരുന്നു. എൻ്റെ കർത്താവ് പറഞ്ഞു, നീ എൻ്റെ കാര്യം നോക്കിയോളാം, ഞാൻ നിൻ്റെ കാര്യം നോക്കിക്കോളാം. ഞാൻ ആളുകൾ ഇന്നലെ ഒരാളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ ഇന്ന ഇന്ന കാര്യമൊക്കെ പറഞ്ഞിട്ട് വല്ലതുമൊക്കെ പിരിവ്. ഞാൻ പറഞ്ഞ് എൻ്റെ സ്വന്തം കാര്യം പറയത്തില്ല, എന്നെ കർത്താവ് ശിശുപുഷയ്ക്ക് വിട്ട ഇവിടെ പിരിച്ചുകൊണ്ട് വരാനൊന്നും വിട്ടതല്ല, പണപ്പിരിവെൻ്റെ ലക്ഷ്യവുമല്ല. ഈ ഭൂമിയിലേതെല്ലാം താൽക്കാലികമാണെന്നറിയാം. 31 വർഷം കർത്താവിനെ സ്നേഹിക്കുക, ഇന്ന് ഞാൻ വാടക വീട്ടിൽ താമസിച്ചോണ്ട സിമ്പതിക്കൊന്നും പറയല്ല. എനിക്ക് തുറക്കം വീട് വേണ്ടി വെപ്പം അന്നേരം തന്നോളും, ആ സമയത്ത് ഞാനത് വാങ്ങിച്ചോളാം. എന്നാൽ എന്നോട് കർത്താവ് പറഞ്ഞു, ഞാൻ നിനക്ക് തരുന്നത്, ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നത്, നീ എൻ്റെ കാര്യം നോക്കിക്കോണം, ഞാൻ നിൻ്റെ കാര്യം നോക്കാം. എൻ്റെ ഇളയമോള് BSc നേഴ്സിങ്ങിന് മാംഗ്ലൂരിൽ പഠിക്കുക. കഴിഞ്ഞ വർഷം അവളെ നേഴ്സിങ്ങിന് വിടാറായപ്പം ഇച്ചിരി സാമ്പത്തിക ബുദ്ധിമുട്ട് എനിക്കുണ്ടായി. ഞാൻ ദൈവസേനയിൽ പ്രാർത്ഥിച്ചു. ആ കൊച്ചു പറഞ്ഞു, അപ്പാ, ഒരുപാട് അമേരിക്കയിൽ സ്നേഹിതരും പേർഷ്യ സ്നേഹിതരും ഒക്കെ ഉണ്ട്, അപ്പയ്ക്ക് എഴുതാൻ വേണ്ടി ഞാൻ എഴുതാം, അപ്പ അടിയിൽ ഒരു ഒപ്പിട്ടാൽ മതി, എനിക്കാരെങ്കിലും ഒരു വിദ്യാഭ്യാസ സഹായമൊക്കെ ചെയ്തു തരുന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞെ, നിൻ്റെ മൂത്ത 2 പഠിപ്പിച്ച് ഇത്രയൊക്കെ കൊണ്ടുവന്നു, നിന്നെ പഠിപ്പിക്കാൻ ദൈവനെ സഹായിച്ചാൽ പഠിപ്പിച്ചോളാം. ഇല്ലേ എൻ്റെ മോൾ ഇവിടെ നിന്നില്ലേ? ഒരാൾക്ക് വെഴുത്തെഴുതിയിട്ട് ഒരു വിദ്യാഭ്യാസ സഹായവും മേടിച്ചിട്ട് എൻ്റെ കുഞ്ഞ് പഠിക്കണ്ട. എന്നെ ഇറക്കിയ കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ എൻ്റെ കാര്യം നോക്കിയാൽ ഞാൻ നിൻ്റെ കാര്യം നോക്കാം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്തെങ്കിലും മുഖസ്തുതിയോ ചക്കരവാക്കോ പറഞ്ഞിട്ട് എന്തെങ്കിലും ഇവിടെ നേടുവാനല്ല, എന്തെങ്കിലും ലഭിച്ചാൽ അത് കർത്താവിനെ മഹത്വപ്പെടുത്തണം. നമ്മുടെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞത്, ജീവിതത്തിൻ്റെ നേരിലില്ലാത്തതൊന്നും പ്രസംഗിച്ചു വിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം എൻ്റെ ചെറിയ വചനങ്ങൾ നിങ്ങളുടെ അകത്തടങ്ങൾ ക്രിയ ചെയ്യട്ടെ. സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാരെന്ന് പുകഴ്ത്തുന്നു. യോബിൻ്റെ സഹിഷ്ണുത നമ്മൾ കണ്ടും കേട്ടും കർത്താവ് വരുത്തി അന്തം കണ്ടുപിരിക്കുക. നമ്മുടെ കർത്താവ് മഹാകരുണയും മനസ്സലിയുമുള്ളവൻ. ഈ രണ്ട് സ്വഭാവവും നിങ്ങളുടെ ജീവിതത്തിൽ വേണം. പുറപ്പാട് പുസ്തകം ഒന്ന് വായിക്കണ്ട, സമയം പോയോണ്ട്. 34-ാം അധ്യായം 6 മുതൽ താഴോട്ട് ചില വാക്യങ്ങൾ നിങ്ങൾ ഇന്ന് കിടക്കുന്നതിന് മുമ്പ് അത് വായിക്കണം. അതിനകത്ത് കർത്താവിൻ്റെ മനസ്സലിവിനെക്കുറിച്ചും മഹാകരുണയെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒന്ന് പ്രായോഗ്യത്തിൽ കൊണ്ടുവരുവാൻ നിങ്ങൾ ഉത്സാഹിക്കണമേ. നമ്മുടെ കർത്താവിൻ്റെ സ്വഭാവം, ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. ആ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി വരങ്ങളാലും ഫലങ്ങളാലും നിറഞ്ഞവരായി അനുഗ്രഹിക്കപ്പെട്ട അനുഭവത്തിൽ കർത്താവിനെ സാക്ഷിപ്പാൻ ജീവിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.